പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. എൻ്റെ എല്ലാ സഹോദരന്മാരെയും സഹോദരികളെയും അറിയിക്കുകയാണ്, പ്രിയരെ, മുള്ളുകൾക്കിടയിലെ ചെറുനാരകം എന്ന ദൈവരാജ്യ സുവിശേഷ പ്രഘോഷണത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അനേക എപ്പിസോഡുകൾ ഇതുമായി ബന്ധത്തിൽ ഓൾറെഡി നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞു. www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയി അത് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, വിഭവസമൃദ്ധമായ ഒരു ആത്മീക സദ്യ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട്. ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ട്രഷറാണത്. നാം മനസ്സിലാക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും ഒക്കെ വളരെ ഫ്രൂട്ട്ഫുള്ളായിത്തീരും. ഇതാ നമ്മൾ ദൈവരാജ്യ സുവിശേഷവുമായുള്ള ബന്ധത്തിൽ നാം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഉൽപ്പത്തി 1:26. ദൈവം ഇങ്ങനെ പറഞ്ഞു, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. മറ്റർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം പുറപ്പാട് 19:6 പ്രകാരവും 1 പത്രോസ് 2:9 പ്രകാരവും ഒരു ഹോളി നേഷൻ, ഒരു പരിശുദ്ധമായ രാഷ്ട്രം, ദൈവം രാജാവായ അദൃശ്യനായ ദൈവം മനുഷ്യനെ വാഴുകയും ദൃശ്യനായ മനുഷ്യൻ അഥവാ ദൈവപുത്രൻ ദൃശ്യമായ ഭൂമിയെ വാഴുകയും ചെയ്യുന്ന ഒരു ഹോളി നേഷൻ, പരിശുദ്ധ രാഷ്ട്രം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു യാത്രയാണെന്ന് നാം മനസ്സിലാക്കി. ദ ജേണി ടു ദ ഹോളി നേഷൻ. അപ്പോൾ അതുമായ ബന്ധത്തിൽ നാം കഴിഞ്ഞ സന്ദേശിച്ച ചില ഫ്ലോ ചാർട്ട് മനസ്സിലാക്കി. ഇനി ആ ഫ്ലോ ചാർട്ടിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ നാം കണ്ടത് ദൈവം ആദത്തിലായിരുന്നു ഈ ഹോളി നേഷൻ്റെ പദ്ധതി തുടങ്ങിയത്. ആദം പരാജയപ്പെട്ടു, പാപം ചെയ്തു, തേജസ് നഷ്ടമായി, ദൈവപുത്രം മരിച്ചു. എങ്കിലും ദൈവം തൻ്റെ പദ്ധതി ഉപേക്ഷിക്കുന്നില്ല. തുടർന്ന് പിശാച് ഈ മനുഷ്യരെ ലോകത്തിലേക്ക് ദൈവത്തിൽ നിന്ന് അകറ്റി ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് അകറ്റി കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് ഒക്കെ കർത്താവ് ചെയ്ത ഒരു കാര്യമാണ്, അദൃശ്യ മണ്ഡലത്തിലെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സമയത്തൊക്കെ കർത്താവ് ഇവരുടെ പുറകെ പോവുകയാണ്. കാരണം കർത്താവിന് അസൈൻമെന്റ് കിട്ടിക്കഴിഞ്ഞു. 3:15 സ്ത്രീയുടെ സന്തതിയെക്കുറിച്ച് യേശുവിനെ വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞു. അസൈൻമെന്റ് അവിടെ നിന്ന് അദൃശ്യ മണ്ഡലം തുടങ്ങി. നമ്മൾ ഈ അസൈൻമെന്റ് ഇവിടെ കണ്ടത് ഏകദേശം 2000 വർഷം മുമ്പാണ്. സ്ത്രീയുടെ സന്തതിയായി മറിയത്തിന്റെ മകനായി ഇവിടെ കടന്നു വന്നപ്പോൾ മാത്രമാണ് നമ്മളെ കണ്ടത്. പക്ഷെ യേശുവിൻ്റെ അസൈൻമെന്റ് ഏകദേശം 6000 വർഷം മുമ്പ് തുടങ്ങിക്കഴിഞ്ഞു. അന്ന് മുതലേ ഇതാ യേശു ക്രിസ്തു അദൃശ്യ മണ്ഡലത്തിൽ ഇവരുടെ പുറകെയാണ്. അപ്പോൾ ഈ പുറകെ നടക്കുന്ന രംഗമാണ് നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അബ്രഹത്തോട് ദൈവം കവണന്റ് ചെയ്തു, നീ ലോകാവകാശിയാകുമെന്ന്. നമ്മൾ നേരത്തെ അത് മനസ്സിലാക്കി, റോമ 4:13 അത് മനസ്സിലാക്കിയുണ്ട്. 13:14 വായിക്കുമ്പോൾ എഴുതിയിട്ടുള്ള കാര്യമാണ്, ഇതാ നീ ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം എബ്രഹത്തിനോ അവൻ്റെ സന്തതിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അതുമായുള്ള ബന്ധത്തിൽ ഈ എബ്രഹത്തിൻ്റെ സന്തതികളുടെ പുറകെ അവർ 400 വർഷം ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. അതിനുശേഷം കർത്താവ് ഒരു ബ്ലൂ പ്രിന്റ്, നമ്മളുടെ യാഥാർത്ഥ്യത്തിൽ നടക്കേണ്ട കാര്യത്തിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് അവരുടെ ജീവിതത്തിലൂടെ ചെയ്തു. അതിൽ അവർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അവരെ ക്രിസ്തു അനുഗമിക്കുകയായിരുന്നു. അവർ ക്രിസ്തുവിനെ അനുഗമിക്കുകയല്ലായിരുന്നു, കാരണം അവരെ ഈ ലോകത്തിലേക്ക് പാപം നിമിത്തം അവരെ ഇതാ ദുഷ്ടൻ കൊണ്ടുപോവുകയാണ് ആഴത്തിലേക്ക്. പക്ഷേ ആ സമയത്തൊക്കെ യേശു ക്രിസ്തു അവരുടെ പുറകെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തലം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. കൊരിന്ത്യർ 10:4 അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ യാത്രയിൽ ഇസ്രായേൽ മക്കള് യാത്ര പോവുകയാണ്. അതൊന്ന് വായിച്ചു നോക്കും, മുന്നോട്ടേക്ക് പോകാം.
എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചതു. ആ പാറ ക്രിസ്തു ആയിരുന്നു.
അപ്പോ പഴയ നിയമത്തിൽ ആരുണ്ട്? ക്രിസ്തു ഉണ്ട്, അദൃശ്യ മണ്ഡലത്തിൽ ക്രിസ്തു ഉണ്ട്. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ കുടിച്ചത്. അപ്പൊ നമുക്ക് ആ ക്രിസ്തു പഴയ നിയമത്തിൽ അനുഗമിക്കുന്നത് കാണുവാൻ കഴിയും. ഇനി നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് രണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാം. അതായത് ആടുകൾ പ്രധാനമായി രണ്ട് ടൈപ്പുണ്ട്. ഒന്ന് കോലാട്, മറ്റത് ചെമ്മരിയാട്. ഈ കോലാടിനെയും ചെമ്മരിയാടിനെയും കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, കോലാട് അനുസരണം കേട്ടതാണ്, ചെമ്മരിയാട് വലിയ അനുസരണമുള്ളതാണ്. കോലാടിനെ നടത്തണമെങ്കിൽ കുറച്ച് ഉള്ളെങ്കിൽ അതിൻ്റെ പുറകിൽ നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അങ്ങോട്ട് പോകുന്നത് കണ്ണ് നോക്കിയിടണം. എന്നാൽ ചെമ്മരിയാടിന് അത് വേണ്ട, ചെമ്മരിയാടിന് ഇടയൻ മുമ്പ് നടന്നു പോയാൽ മതി, ചെമ്മരിയാട് ഇടേൻ്റെ പുറകെ അങ്ങ് പോകുള്ളൂ. ഇത് അവർ വലിയ വ്യത്യാസമുണ്ട്. അവസാനം ന്യായവിധി ദിവസം പറയുന്നു, ഈ കോലാടിനെയും ചെമ്മരിയാടിനെ രണ്ടാക്കും, കോലാടിന് മുഴുവൻ ശിക്ഷയും ചെമ്മരിയാടിന് രക്ഷയുമാണ്. മനുഷ്യന്റെ രണ്ട് സ്വഭാവങ്ങളെയാണ് കാണിക്കുന്നത്. ഇതാ മത്തായിയുടെ സുവിശേഷം 25:32 മുതലുള്ള വാക്യങ്ങളിൽ ശിക്ഷ വരുന്നത് കോലാടിനാ. 25:32 മുതൽ വായിച്ച്,
സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും, അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു.
അതായത് ഒരു ഉപമ പറയുകയാണ്, ഇടയൻ രണ്ട് ആടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച്
ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും.
ചെമ്മരിയാടുകളെ എവിടെ നിർത്തിക്കുന്ന ഓർമ്മയാണ്? വലത്താണ്, കോലാടുകളെ ഇടത്താണ്. ഇനി ആർക്കാണ് പ്രതിഫലം?
രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും,
ആ ചെമ്മരിയാടിനോട് അരുളി ചെയ്യും,
എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളു.
അപ്പൊ ചെമ്മരിയാടിന് അനുഗ്രഹമായിരുന്നു. ഇതാ അടുത്തത്, അതിന്റെ 41 വായിച്ച്,
പിന്നെ അവൻ ഇടത്തുള്ളവരോട്,
ഇടത്തുള്ളവരാരാ? കോലാടുകളാ. അവരോട്
ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ടു പിശാചനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ.
ശ്രദ്ധിച്ചേ. അപ്പൊ പ്രിയ സഹോദരൻ, നമുക്കിവിടെ കാണാം, ഈ രണ്ട് ആടിന്, കോലാടിന് ശാപവും ചെമ്മരിയാടിന് അനുഗ്രഹവും. എന്താ അതിന്റെ പ്രശ്നം? കാരണം രണ്ട് ടൈപ്പിലെ ജനങ്ങളെയാണ് കാണിക്കുന്നത്. ഒന്ന് അനുസരണം കെട്ടത്, ഇതിന്റെ പുറകെ പിടിച്ചാലേ എന്തെങ്കിലും അനുസരിപ്പിക്കാൻ പറ്റും. വേറെ അങ്ങനെ, വേറെ ഒന്നും അങ്ങനെയല്ല. ഇടയൻ പോകുന്നതിന്റെ പുറകെ അങ്ങ് പോകണം, ഭയങ്കര അനുസരണമാണ്. അതിനെ അനുസരിപ്പിക്കാൻ വേണ്ടി ഓടണ്ട. നമുക്ക് ഇന്ന് സഭകളിലൊക്കെ അറിഞ്ഞൂടെ, സഹോദരി എന്തോ കാണാഞ്ഞേ, സഹോദര എന്നാ കാണാഞ്ഞ്, രണ്ടാഴ്ച ആയല്ലോ, എവിടെ പോയി? ചിലതിൻ്റെ പുറകെ പിടിക്കണം, അതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കൊണ്ടിരിക്കും. ചിലതങ്ങനെയല്ല, അത് വളരെ അനുസരണമുള്ളതാണ്. ഇത് എല്ലാ വിഷയത്തിലും, സഭയുടെ അറ്റൻഡൻസിന് മാത്രമല്ല, എല്ലാ വിഷയത്തിലും. ഇന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അതിൻ്റെ പിക്ചർ ഞങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നിങ്ങൾ കണ്ടോ, ഇതാ ഈ കൊണ്ടുപോകുന്ന കോലാടുകളെ കൊണ്ടുപോകുന്നത്, കോലാടുകളെ കൊണ്ടുപോകുന്നത്. ഈ കോലാടിനെ കൊണ്ടുപോകുമ്പോൾ ഇടയൻ എവിടെയാ? അവരുടെ പുറകിലാ, പുറകിലാ നിൽക്കണെ. മുമ്പിൽ പോകാൻ പറ്റില്ല, മുമ്പിൽ പോയി അവനോടും, മുമ്പിൽ പോയാൽ അവനോടും, പുറകിലാ നിൽക്കണേ. ഇനി ഇപ്പുറത്ത് കണ്ടോ, ചെമ്മരിയാടുകളാ. ഇടയൻ എവിടെ പോണേ? മുമ്പിലേ ഉള്ളൂ. കാരണം ഇടയൻ എവിടെ പോകുന്നോ അതിന്റെ പുറകെ അങ്ങ് പോകുന്നുള്ളൂ, ഇടയൻ എവിടെ പോകുന്നോ അതിന്റെ പുറകെ പോയിക്കോളൂ. ഇതാ ഇതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കർത്താവ് ഇസ്രായേൽ മക്കളുടെ എവിടെ പോയ? മുമ്പേ അല്ല പോയെ? ശ്രദ്ധിച്ചു കേട്ടോ, പസ്കോറിഞ്ഞ 10:4 തന്നെ നമ്മൾ വായിച്ചേ, അവർ അനുഗമിച്ച ക്രിസ്തു എന്നല്ല, അവരെ അനുഗമിച്ച ക്രിസ്തു. ക്രിസ്തു അവരെ അനുഗമിക്കുകയായിരുന്നു. കോലാടിന്റെ പുറകെ ഇടയൻ പോകുന്നത് പോലെ അവരെ അനുഗമിക്കുകയായിരുന്നു. വായിച്ച്,
എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്.
അവരെ അനുഗമിച്ച ആത്മീക പാറ, അവരെ ക്രിസ്തു അനുഗമിക്കുകയായിരുന്നു. അപ്പൊ അത് ഏത് കൂട്ടരാ? കോലാടാ. മനസ്സിലാക്കുക, അത് കോലാട്. അവരെ അനുഗമിക്കുകയായിരുന്നു, അവരുടെ പുറകെ യേശു പോവുകയായിരുന്നു. അവർ യേശുവിന്റെ പുറകെ പോവുകയല്ലായിരുന്നു, അവരുടെ പുറകെ യേശു പോവുകയായിരുന്നു. അവരെ അവരെ അനുസരണക്കേട് കാണിച്ച അനുസരണക്കേടിന്റെ മക്കളായിട്ട് പോവുകയാണ്. ഇനി ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തു ഇവിടെ വന്നിട്ട്, യേശു ക്രിസ്തു പറയുന്ന കേൾക്കുക, യേശു ക്രിസ്തു ലോകത്തിൽ വന്നു. ഇതാ ലോകത്തിൽ വന്നിട്ട് യേശു പറയുന്ന കാര്യം, യോഹന്നാൻ 10:4 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്റെ ആടുകള് എന്റെ സ്വരം തിരിച്ചറിയും, അവരെ എന്നെ അനുഗമിക്കും. ഞാൻ അവരെ അനുഗമിക്കുകയല്ല, അവരെ എന്നെ അനുഗമിക്കും. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കും, എന്റെ സ്വരം അവർ കേൾക്കും, അവർ എന്റെ പുറകെ വരും. വായിച്ച്,
തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം,
തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം
അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു.
വളരെ പ്രിസൈസ് ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഞാൻ അവരുടെ പുറകിലല്ല നടക്കുന്നത്, ഇസ്രായേൽ മക്കളുടെ പുറകിൽ നടന്നതുപോലെ ഞാൻ അവയ്ക്ക് എവിടെ നടക്കും, അവയ്ക്ക് മുമ്പായി നടക്കും. അവരെന്ത് ചെയ്യും?
ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു.
കണ്ടോ കണ്ടോ കണ്ടോ, ആടുകൾ ഇടയന്റെ ക്രിസ്തുവിന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കും, അവന്റെ പുറകെ അങ്ങ് പോകും. ഹല്ലേലൂയ, ആ ക്രിസ്തുവിന്റെ പുറകെ പോകും. ഈ ഒരു സംഭവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സംഭവം ഇന്ന് ഫെയിലായി കിടക്കുക. നല്ലൊരു പങ്കും സഭയിലെ എന്റെ സഹോദരങ്ങൾ ഫെയിലായി കിടക്കുക. അവർ ക്രിസ്തുവിനെ ആരാധിക്കുന്നു, പക്ഷെ ക്രിസ്തുവിന്റെ പുറകെ അവർ പോകുന്നില്ല. അവരെ ഓടിച്ചിട്ട് പിടിക്കണം. നല്ലൊരു പങ്കിനെ ഓടിച്ചിട്ട് പിടിക്കണം, പുറകെ പോകുന്നില്ല. എന്തുകൊണ്ടാണ് കർത്താവ് ലൂക്കോസ് സുവിശേഷം 9:23 പറഞ്ഞത്? നിങ്ങൾ എന്നെ ആരാധിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, അവിടെ പറയുന്നത് നിങ്ങൾ ഒരുവൻ എന്നെ അനുഗമിപ്പാനിച്ചാൽ, എന്റെ പുറകെ വരാനിച്ചാൽ, അതായത് ചെമ്മരിയാടാകാൻ നീ തീരുമാനമെടുത്താൽ. വായിച്ചേ.
പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ.
എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ, ഞാൻ അവന്റെ പുറകെ പോവുകയല്ല. ഇത്രയും നാൾ ഈ പഴയ നിയമ പീരീഡിലെ 4000 വർഷം ഞാൻ നിങ്ങളുടെ പുറകെയായിരുന്നു. ന്യായപ്രമാണവും പ്രവാചകന്മാരും വഴി നിങ്ങളെ സൂക്ഷിക്കുകയായിരുന്നു. ഇതാ ഞാനിപ്പോൾ ലോകത്തിലേക്ക് വന്നു, നിങ്ങൾക്ക് വേണ്ടി കാൽവരിക്കുരിശിലെ യാഗമായി. ഇതാ ഇനി നിങ്ങൾ എന്നെയാണ് അനുഗമിക്കേണ്ടത്, ഇനി നിങ്ങൾ എന്നെയാണ് അനുഗമിക്കേണ്ടത്. കാരണം നമ്മളിപ്പോ ഒരു യാത്രയിലാണ്, ജേണി ടു ദ ഹോളി നേഷൻ. പ്രിയ സഹോദരങ്ങളെ, ഈ രണ്ടാടുകളെയും നാം വ്യക്തമായി മനസ്സിലാക്കുക. ഇതിലേത് സ്വഭാവമാണ് നമ്മുടേത്? നമ്മളെ പുറകിട്ട് പിടിക്കണോ, അതോ നമ്മൾ യേശുവിനെ അനുഗമിക്കും? യേശുവിനെ അനുഗമിക്കുമ്പോൾ അതിന് പ്രയാസമൊക്കെ ഉണ്ട്. ചുമ്മാ ആരാധിച്ച് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് പോയാൽ പോരാ. കർത്താവ് അവിടെ പറയുന്നു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇതൊക്കെ പറയുമ്പോഴാണ് ആളുകൾക്ക് ആളുകൾ വിട്ടുപോകുന്നത്. അപ്പോഴാണ് മറ്റൊരേശു രംഗപ്രവേശനം ചെയ്യുന്നത്, അനുഗമനൊന്നും വേണ്ട, ആരാധന മാത്രം മതി. അത് ബൈബിളിലെങ്ങും പറഞ്ഞിട്ടില്ല. നാം അനുഗമിക്കുന്നത് തന്നെ ഒരു ആരാധനയാണ്. അപ്പൊ മറ്റൊരേശു രംഗപ്രവേശനം ചെയ്തു, ജനത്തിനൊക്കെ സന്തോഷം. അപ്പോ ജനത്തിന്റെ മേലെ യാതൊരു ഭാരവുമില്ല, ചുമ്മാ ആരാധിച്ചങ്ങ് പോയാൽ മതി. അപകടമാണ്, വലിയൊരു അപകടമാണ് വരുത്തി വെച്ചിരിക്കുന്നത്. ഇതിനെ ചോദിക്കാനും പറയാനും ബോൾഡ് ആയിട്ട് നിൽക്കുന്ന ദൈവദാസന്മാരും ഇന്ന് വളരെ വിരളം. കാരണം ജനത്തിന്റെ മുമ്പിൽ കൈനീട്ട് ജീവിക്കുന്ന അവർക്ക് എങ്ങനെയാ ജനത്തെ തിരുത്താൻ പറ്റുന്നത്? ബോൾഡ് ആയിട്ട് നിൽക്കുവാൻ കഴിയണം. ഈ ജനത്തെ അവർ സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്തില്ലേലും സ്വർഗം എന്നെ സപ്പോർട്ട് ചെയ്യുന്നു മനസ്സിലാക്കിക്കൊണ്ട് ഈ ജനത്തെ സത്യം പറഞ്ഞ് അവരുടെ സൃഷ്ടാവിങ്കിലേക്ക് തിരിക്കണം, അല്ലെങ്കിൽ അവർ പിശാചിന്റെ ഇരകളായി, നരകത്തിന്റെ ഇരകളായി മാറും. അങ്ങനെയുള്ള ദൈവദാസന്മാർ ജനിക്കട്ടെ. ഈ കേൾക്കുന്ന ശബ്ദ കാഴ്ച പരിധിയിലുള്ള നിങ്ങളും അങ്ങനെയായി തീരട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇതുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കുന്നത്, ഇതാ കുറച്ചുകൂടി വിശാലമായൊരു ചിത്രമാണ് നിങ്ങളെ കാണുന്നത്. ഇടയൻ മുമ്പേ പോകുന്നു, ചെമ്മരിയാടുകൾ പുറകെ പോകുന്നു. അവനവൻ അവനവന്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊള്ളുക, ഏത് തരത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇടയൻ മുമ്പേ അങ്ങ് പോയാൽ മതി, ചെമ്മരിയാടുകൾ പുറകെ പോക്കോളൂ. ഇതാണ് അവരുടെ സ്വഭാവം. ഇനി ഈ ചെമ്മരിയാടുകൾ കോലാടുകളാണെങ്കിൽ കുറച്ച് പേരാണെങ്കിൽ ഒരു ഇടയൻ പുറകെ പോയാൽ മതി. കുറച്ച് പേരാണെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ മുമ്പിലും പുറകിലും ഇടയൻ വേണം. കൂടിപ്പോയാൽ നോക്കിക്കോട്ടോ, അടുത്ത കണ്ടോ, ഇത് അടുത്ത ചിത്രം ഞാൻ കാണിച്ചു തരാം. ഇതാ മുമ്പിൽ ഒരേ ഇടയൻ, പുറകിൽ വേറൊരു ഇടയൻ, കോലാണ് എണ്ണം കൂടിപ്പോയി. അപ്പോ ഇതിന്റെ ഒരു വ്യത്യാസം ഇവിടെ ഇവിടെ ഇതിന്റെ പുറകെ പിടിക്കണം. അതായത് ന്യായപ്രമാണമൊക്കെ എന്താ ചെയ്തിരുന്നത്? ഇവരെ പുറകെ പിടിക്കുക, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, പുറകെ പിടിക്കുക. പക്ഷെ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് വരുമ്പോ ഇതാ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുക, നമ്മളതിന്റെ പുറകെ അങ്ങ് പോവുകയാണ്, അനുസരിക്കുന്ന കുഞ്ഞുങ്ങളായി പുറകെ പോവുകയാണ്. അപ്പൊ ഈ ഒരു തലം മനസ്സിലാക്കുക. ഇതാ ന്യായ പ്രമാണം ഈ ചിത്രത്തിൽ എനിക്ക് കാണാൻ പറ്റും. ഈ മുമ്പിൽ പോകുന്ന ഈ വ്യക്തി ഇവരെയും കൊണ്ട് പോവുകയാണ്. ഇവരെയും കൊണ്ട് പോകുമ്പോൾ ഇതാ ന്യായ പ്രമാണമാണ് ഇവരെ ശിശുപാലകനായി, ക്രിസ്തു വരുന്നത് വരെ നയിക്കുന്നു ശിശുപാലകൻ എന്നതുപോലെ. ഇതാ ഈ ഇടയനെ കാണിച്ചിരിക്കുക, ഗലാത്യലേഖനം 3:24 ശിശുപാലകൻ എന്ന നിലയിലാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ വായിച്ചു, വായിച്ചേ.
അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിനു ന്യായ പ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു.
ശ്രദ്ധിച്ച ന്യായ പ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ആരായി ഭവിച്ചു? ശിശുവിനെ പരിപാലിക്കുന്നവർ, ശിശുപാലകനായി, സൂക്ഷിപ്പുകാരനാണ്. ഇത് എവിടം വരെ കൊണ്ടുപോകുന്ന ഈ ന്യായ പ്രമാണം? ഈ ജനത്തെ ക്രിസ്തു വരുന്നത് വരെ പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോ ഇതാ ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റും ക്രിസ്തു എവിടെയാ നിൽക്കണേ. ന്യായപ്രമാണം ഇവരെയും കൊണ്ടുപോകുന്നേ. ന്യായപ്രമാണം അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, വിചാരം ചെയ്യരുത്, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോവുക. അപ്പൊ ക്രിസ്തു ഇവരെ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ നേരത്തെ കേട്ടെ, ഓർമ്മയുണ്ടോ? ക്രിസ്തു ഇവരെ അനുഗമിക്കുക ആയിരുന്നു. ഇവരെ ക്രിസ്തു അനുഗമിക്കുകയായിരുന്നു. അതാണ് നമ്മൾ ഫസ്റ്റ് കൊരിന്ത്യൻ 10:4 വായിച്ചത്. എന്താ? ക്രിസ്തു അവരെ അനുഗമിക്കുകയായിരുന്നു. ഒന്നുകൂടി വായിച്ച്, നിങ്ങൾ എന്റെ ഒപ്പം ഉണ്ടോ? അതോ ഇത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? വായിച്ച്.
എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്.
അപ്പൊ ഇവർക്ക് എത്ര ഇടയന്മാരായിപ്പോ? മുമ്പിൽ ഒരിടയൻ ന്യായപ്രമാണം, പുറകില് ഇതാ വേറൊരു ഇടയൻ നിൽക്കണുണ്ടോ? രണ്ടിടയന്മാരെ ഇപ്പൊ. പുറകിലുള്ള ഇടയൻ ഇതാ വേറെ ആരുമല്ല, അദൃശ്യ മണ്ഡലത്തിൽ യേശു അനുഗമിക്കുകയാണ് അവര്. യേശു അവരുടെ പുറകിലാ, മുമ്പിൽ ന്യായപ്രമാണം കാഴ്ച നിൽക്കുന്നു, മുമ്പിൽ ന്യായപ്രമാണം കാഴ്ച നിൽക്കുന്നു, പുറകിൽ ആരാണ്? യേശു അവരുടെ പുറകിൽ അദൃശ്യ മണ്ഡലത്തിൽ പോവുക. ഇപ്പൊ മുമ്പിലും പുറകിലും ഇടയന്മാരാണ്, പക്ഷെ യേശുവിനെ ഇവർ അറിയുന്നില്ല. കാരണം കാഴ്ച ജീവിക്കുന്നവർക്ക് യേശുവിനെ അറിയാൻ പറ്റുന്നില്ല. യേശു പുറകെയുണ്ട്, മുമ്പിലും പുറകിലും ഇടയന്മാരാ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കോലാടുകളായിട്ട് പോവുക, അനുസരണം കെട്ടി ഇങ്ങനെ പോവുക. അപ്പൊ ഈ യാത്രയില് ഇതാ ശ്രദ്ധിക്കണം, ഈ പുറകിൽ നിന്ന് പറയണത് മുഴുവൻ എന്നാന്നറിയാമോ? പുറകിൽ നിന്ന് യേശു ക്രിസ്തു പ്രവാചകന്മാരിലൂടെ ശബ്ദം കൊടുത്ത് വചനത്തിലൂടെ പറയണത് മുഴുവൻ ഒറ്റ സന്ദേശമുള്ളൂ. ഇന്ന് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ എന്നാ പറഞ്ഞേ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുക. ഇത് തന്നെയായിരുന്നു പഴയ നിയമത്തിലെ യേശു, മറഞ്ഞു നിന്ന യേശു, അല്ലെങ്കിൽ പുറകിൽ അദൃശ്യ മണ്ഡലത്തിലായ ഇവരെ അനുഗമിച്ച യേശു പറഞ്ഞത് മുഴുവൻ, പ്രവാചകന്മാരോട് പറഞ്ഞത് മുഴുവൻ എന്നാന്നറിയാമോ? മനസ്സന്തര ദൈവത്തിങ്കിലേക്ക് മനസ്സന്തരപ്പെടുക. സന്ദേശം അന്നും ഇന്നും ഒക്കെ ഒറ്റ തന്നെയാണ്, ദൈവത്തിങ്കിലേക്ക് മനസ്സന്തരപ്പെടുക. നീ ദൈവത്തെ വിട്ടുപോയിരിക്കുകയാണ്, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരിക. അപ്പൊ ഈ പുറകിൽ ഇതാണ്ട് യേശുവിനെ കാണിച്ചിരിക്കുന്നുണ്ട്. പുറകിൽ ആളുകൾ ഇവരെ പുറകിൽ നടക്കുകയാണ്. ഈ ഇടയന് ഇതാ യേശുവിനെ കാണിച്ചിരിക്കുകയാണ്, പുറകിൽ നടക്കുക. ഇവരുടെ അദൃശ്യ മണ്ഡലത്തിലാണ്. ഈ അദൃശ്യ മണ്ഡലത്തിലെ യേശു ഇവരോട് പറയുന്നത് റിപ്പൻറ്, മനസ്സാന്തരപ്പെടുക. എങ്ങോട്ട്? ദൈവത്തിങ്കിലേക്ക്, റിപ്പൻറ് ടുവേർഡ്സ് ഗോഡ്. ഇതാണ് യേശയ്യ 53:6 നമുക്ക് കാണാൻ പറ്റും. നാം എല്ലാവരും നമ്മുടെ സ്വയത്തിലേക്ക് തെറ്റിപ്പോയിരുന്നു, അതുകൊണ്ട് നമ്മളോട് പറയുകയാണ് മാനസാന്തരപ്പെടുക, ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുക. വായിച്ചേ.
നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു.
അപ്പോ നാം ഓരോരുത്തരും തെറ്റിപ്പോയത് എങ്ങോട്ടാക്കാ? സാന്താന്റെ സ്വന്തം വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇന്നും ഇന്നും യേശു രക്ഷകനായി സ്വീകരിച്ച നല്ലൊരു പങ്കും ഈ വഴി വിട്ടിട്ടില്ല. ഇന്നും സ്വന്തം വഴിയിലേക്ക് ഓടുകയാ, സ്വന്തം വഴിയിൽ ഓടുകയാ. അപ്പൊ നാം ഓരോരുത്തരും താന്താന്റെ വഴിയിലേക്ക് തിരിഞ്ഞുപോയി, സ്വന്തം വഴികളിലേക്ക് തിരിഞ്ഞുപോയി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം കാണുന്നത് അവരോട് ഇതാ യേശു 45:22 പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാ ദൈവത്തിങ്കിലേക്ക് തിരിയുക, ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുക. അപ്പോ തന്റെ പ്രവാചകന്മാര് വഴി അദൃശ്യനായ പുറകിലുള്ള ക്രിസ്തു എന്താ ഈ ജനത്തോട് പറയണേ? മാനസാന്തരപ്പെട്, ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്, തിരിയേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടാൻ പറയുന്ന അതേ ക്രിസ്തുവിനെ നമ്മൾ അവിടെയും കാണുന്നത്. വായിച്ചേ.
സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുവേ.
എങ്കിലേക്ക് തിരിയ, ദൈവം പറയുകയാണ്. ഇവരുടെ പുറകിൽ നടക്കുന്ന ക്രിസ്തു പറയുകയാണ് എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക, മാനസാന്തരപ്പെടുക. താഴേക്കേ.
ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ.
അവര് വേറെ ദൈവങ്ങളുടെ പുറകെ ഓടി നടക്കുകയാണ്, ദൈവങ്ങളുടെ പുറകെ ഓടി നടക്കുകയാണ്. എന്നാൽ ഇവരുടെ പുറകെ നടക്കുന്ന ക്രിസ്തുവിനെ അവർ കാണുന്നില്ല. ആ ക്രിസ്തു തന്റെ പ്രവാചകന്മാരിലൂടെ ഇവരുടെ പറയുന്ന കാര്യമാണ് എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. ഞാനല്ലാതെ വേറെ ദൈവമില്ല, ഞാനല്ലാതെ വേറെ ദൈവമില്ല. ഇത് തന്നെയാണ് എസക്കിയൽ 18:31-32 വാക്യങ്ങളിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് എങ്കിലേക്ക് മാനസാന്തരപ്പെടുക. വായിച്ചാട്ടെ.
നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചുകൊള്ളുവീൻ. ഇസ്രായേൽ ഗ്രഹമേ, നിങ്ങൾ എന്തിനാ മരിക്കുന്നു? മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവീൻ.
ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവീൻ. മനം തിരിഞ്ഞ്, അതാണ് മാനസാന്തര, റിപ്പന്റ്, മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവീൻ. അപ്പൊ ഇവിടെയൊക്കെ ക്രിസ്തു ഈ പ്രവാചകന്മാരോട് പറഞ്ഞെന്തുവാ? മനം തിരിയുക, മനം തിരിയുക, മനം തിരിയുക. പുറകിൽ നിന്നാ പറയണേ, മനം തിരിയുക, മനം തിരിയുക, മനം തിരിയുക. ഇതാ വീണ്ടും ജോയൽ 2:13 വായിച്ചേ.
വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവി.
ശ്രദ്ധിച്ചേ, അവിടെ പറയാണ് ഈ പഴയ നിയമത്തിലൊക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയം വന്ന ഒരു വസ്ത്രം അങ്ങ് കീറും. ഇവിടെ പറയണു വസ്ത്രങ്ങളെയല്ല കീറേണ്ട, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിങ്കലേക്ക് തിരിയുക, ദൈവത്തിങ്കലേക്ക് തിരിയുക, മാനസാന്തരപ്പെടുക. ഈ ഒരു സന്ദേശം മാറിപ്പോകത്തില്ല, അത് വിശ്വാസം കൊണ്ട് അവസാനിക്കില്ല. മാനസാന്തരം ആവശ്യമാണ്. ഇതാ വീണ്ടും സെക്കൻഡ് ക്രോണിക്കൽ 7:14 വായിച്ച്, 2:14.
എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു, എന്റെ മുഖം അന്വേഷിച്ചു, തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടു, അവരുടെ പാപം ക്ഷമിച്ചു, അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും.
അവർ ദൈവത്തിങ്കിലേക്ക് തിരിയണം, അവർ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മനം തിരിയണം. ഇവിടെയൊക്കെ ഇതാ പുറയിൽ നടക്കുന്ന യേശുവിന് പറയാനുള്ള വേറെ ഒന്നുമല്ല, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. ശ്രദ്ധിച്ചാട്ടെ, ഇതാ 30:9 കൂടി വായിച്ച്,
നിങ്ങൾ യഹോവയിങ്കിലേക്ക് വീണ്ടും തിരിയുന്നു എങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരും പുത്രന്മാരും തങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവരോട് കരുണ ലഭിച്ചു.
ഇവിടെ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, യഹോവയിങ്കിലേക്ക് വീണ്ടും തിരിയുക. ഇവിടെ സംഭവിച്ചത് ഇവർ അന്യ ദൈവങ്ങളുടെ പുറകെ പോയി, ഇതാ മറ്റു രാജാക്കന്മാർ വന്ന് ഇവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അപ്പോ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ യഹോവയിങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ, അതായത് മാനസാന്തരപ്പെടുന്നുവെങ്കിൽ, ഇതാ നിങ്ങളുടെ സഹോദരന്മാരെയൊക്കെ കർത്താവ് ഇതാ തിരികെ ഇവിടെ കൊണ്ടുവരും, തിരികെ ഇവിടെ കൊണ്ടുവരും. അപ്പൊ ഇവിടെയൊക്കെ സഹോദരങ്ങളെ പറഞ്ഞ എന്തുവാ, മാനസാന്തരമാണ് പറയുന്നത്, മാനസാന്തരം. ഇതേ സന്ദേശമാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നാ ചെയ്യണം, മാനസാന്തരപ്പെടണം. ഇന്ന് ആ സംഭവം അങ്ങ് പോയിട്ട് യേശുവിൽ വിശ്വസിക്കുക, ഫിനിഷ്. ദൈവത്തിങ്കിലേക്ക് പിതാവിനെ വെളിപ്പെടുത്തുന്ന പരിപാടി അങ്ങ് വിട്ടിട്ട് യേശുവിൽ വിശ്വസിക്കുന്ന മാത്രമാക്കി അവസാനിപ്പിച്ചു. അങ്ങനെയല്ല വിശുദ്ധ ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും അതോട് ചേർന്ന് യേശുവുള്ള വിശ്വാസവും. ദൈവത്തെ വെളിപ്പെടുത്താത്ത ഒരു യേശു സ്വർഗത്തിൽ നിന്ന് വന്ന യേശു അല്ല, അത് ഭൂമിയിലെ മനുഷ്യന്റെ ഇഷ്ടപ്രകാരം ക്രാഫ്റ്റ് ചെയ്തെടുത്ത യേശു. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 20:21 നമുക്ക് ആ ഭാഗം വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ആദ്യം തന്നെ വരുന്നത് ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരമാണ്. 20:21 വായിച്ച്,
ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ.
പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഇതാ ആദ്യം അപ്പോസ്തലന്മാരുടെ സുവിശേഷീകരണത്തിൽ അവർ യേശുവിനെ പ്രസംഗിച്ചു, അവർ ദൈവരാജ്യവും പ്രസംഗിച്ചു. എന്താ ദൈവരാജ്യം? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുണ്ട്, നീ മാനസാന്തരപ്പെടുക. എങ്ങോട്ട്? ദൈവത്തിങ്കലേക്ക്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ആദ്യമേ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുക. അവിടെ എഴുതിയിരിക്കുകയാണ്, എന്റെ 20 മുതൽ വായിക്കുമ്പോൾ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായി വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും. ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം ശ്രദ്ധിച്ചു കേട്ടെ, ഇതാണ് പഴയ നിയമത്തിൽ മുഴുവൻ പ്രസംഗിച്ചത്. കർത്താവ്, അദൃശ്യനായ കർത്താവിന്റെ പുറകിൽ വന്നിട്ട് ഇതാ കോലാടുകളുടെ പുറകിൽ പോകുന്ന ആ ഇടയനെ പോലെ പുറകിൽ വന്നിട്ട് തന്റെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞത് മുഴുവൻ ഇതാണ്, ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്, ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്. അന്ന് ക്രിസ്തു വന്നിട്ടില്ല ക്രിസ്തുവിനെ വിശ്വസിക്കാൻ, പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ കൂടെ ഒന്നും കൂടി ആഡ് ചെയ്തു, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ ഈ കർത്താവായ യേശുവിലുള്ള വിശ്വാസവും. യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. മനസ്സിലാവുന്നു എന്റെ സഹോദരങ്ങളെ? അപ്പൊ ഇവിടെ യേശുവിലുള്ള വിശ്വാസം മാത്രമല്ല നമുക്ക് വേണ്ടത്, അത് വേണ്ടത് ആവശ്യമാണ്. യേശു ആ മൂലക്കല്ല നമ്മൾ അടിസ്ഥാനമിട്ടിരിക്കുന്നത്. പക്ഷേ ഇതാ അതെന്തിനു വേണ്ടിയാണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നീ മാനസാന്തരപ്പെടു. എങ്ങോട്ട്? ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്. പിന്നെ അങ്ങോട്ടേക്ക് എത്താനായിട്ടോ ആ ദൈവത്തിലേക്ക് ചേരാനായിട്ടോ യേശു അല്ലാതെ വേറൊരു വഴിയില്ല. നീ യേശുവിൽ വിശ്വസിക്കേ. അപ്പൊ ഇത് ബാലൻസ് ചെയ്ത് നമുക്ക് പോകാനായിട്ട് ഇടയാണ്. അപ്പൊ ഈ സംഭവം നമ്മൾ അറിഞ്ഞെങ്കിലല്ലേ ബാലൻസ് ചെയ്ത് നമുക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ പഴയ നിയമ കാലയളവിൽ ഇതാ അബ്രഹത്തോട് ഈ വാഗ്ദത്തം ചെയ്തിട്ട് ലോകാവകാശിയാകും, ഒരു ഹോളി നേഷൻ നിന്നിലൂടെ ഞാൻ ആക്കിയെടുക്കും എന്ന് വാഗ്ദത്തം ചെയ്തിട്ട് അബ്രഹത്തിന്റെ മക്കളുടെ പിന്നാലെ പോകുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ മുൻപിൽ ഇതാ കാണുന്ന മണ്ഡലത്തിൽ ന്യായപ്രമാണം, എന്നാൽ അവരുടെ പുറകിൽ കാണാത്ത മണ്ഡലത്തിൽ യേശു അവരെ അനുഗമിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ യേശു അവർക്ക് സന്ദേശം കൊടുക്കുന്നുണ്ട്, തന്റെ പ്രവാചകന്മാരിലൂടെ കാണുന്ന മണ്ഡലം സന്ദേശം കൊടുക്കുകയാണ്, ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുവേൻ, ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുവേൻ, ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുവേൻ, എന്നാൽ നിന്റെ ഈ വിഷയങ്ങളൊക്കെ പരിഹാരം ഉണ്ടാകും. ഇത് തന്നെ കർത്താവ് യേശു പറഞ്ഞ, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക, ദൈവത്തിന് കീഴ്പ്പെടുക, അതോടെ നിന്റെ വിഷയങ്ങൾ എന്ത് തിന് എന്ത് കുടിക്കുക എന്ത് കൊടുക്കും നിനക്ക് പരിഹാരം ഉണ്ടാകും. എന്നാൽ അത് വിട്ടിട്ട് ഇന്ന് എന്റെ സഹോദരങ്ങൾ നല്ലൊരു പങ്കും യേശു രക്ഷനായി ചോദിച്ചു, വളരെ നല്ല കാര്യം, ആവശ്യം തന്നെ. അത് മാത്രം ഒതുങ്ങിയപ്പോൾ ജീവിതത്തിൽ റിസൾട്ട് ഇല്ല, റിസൾട്ട് ഇല്ല. യേശു വെളിപ്പെടുത്തിയ പിതാവിനെ അവർ കാണുന്നില്ല. ആ പിതാവിനെ വെളിപ്പെടുന്നതാണ് ദൈവരാജ്യം. അതില്ലാതെ പോകുമ്പോൾ റിസൾട്ട് ഇല്ലാതെ കടന്നു വരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അദൃശ്യ മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുന്നത്. ദൃശ്യ മണ്ഡലത്തിന് ന്യായപ്രമാണം നമുക്ക് കാണാം. ഇന്ന് ന്യായപ്രമാണത്തെ കുറിച്ച് തർക്കിക്കുന്ന ധാരാളം പേരുണ്ട്. ദൃശ്യമണ്ഡലത്തിൽ നമുക്ക് കാണാം, പക്ഷെ അദൃശ്യ മണ്ഡലത്തിൽ ഈ സാക്ഷാൽ യേശു ഇവരെ അനുഗമിക്കുകയായിരുന്നു. ഇതാ യേശു നമ്മളെ അനുഗമിച്ച എന്തിനാണ്? നമ്മളെ നേടി ആ പിതാവിങ്കിലേക്ക് എത്തിക്കണം, നമ്മളെ നേടി ആ പിതാവിങ്കിലേക്ക് എത്തിക്കണം. അങ്ങനെ ദൈവത്തിന്റെ വചന എഫേസ്യ 2:18 പറയുന്നു, അങ്ങനെ ഏകാത്മാവിനാൽ നമുക്ക് പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ഏതാണ് ഏകാത്മാവ്? ക്രിസ്തു എന്ന ഏകാത്മാവിനാൽ നമുക്ക് പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. അത് വായിച്ച് പ്രാർത്ഥിക്കാം. വായിച്ചേ.
അവൻ മുഖാന്തരം,
ക്രിസ്തു മുഖാന്തരം
നമുക്ക് ഇരുപക്ഷക്കാർക്കും,
ആ യഹൂദന്മാർക്കും യവനന്മാർക്കും,
ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്.
അപ്പോ എങ്ങോട്ടേക്ക് നമ്മൾ അവസാനം പ്രവേശിക്കേണ്ടേ? പിതാവിങ്കലേക്ക് പ്രവേശിക്കണം. ക്രിസ്തു എന്ന ഏകാത്മാവിലൂടെ നമ്മൾ പിതാവിങ്കലേക്ക് പ്രവേശിക്കണം, അവിടെ നമ്മൾ എത്തിച്ചേരണം. ഒരു വാക്കുകൂടി വായിക്കാം, എബ്രായർ 7:25. ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തോട് ഒന്നായി ചേരണം.
അതുകൊണ്ട് താൻ മുഖാന്തരമായി,
അതുകൊണ്ട് ക്രിസ്തു മുഖാന്തരമായി
ദൈവത്തോടടുക്കുന്നവർക്ക്
വേണ്ടി. അതാരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പൊ ഈ പിതാവിനെ കുറിച്ച് അറിയിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ അങ്ങോട്ടേക്ക് എത്തുക? താൻ മുഖാന്തരം ദൈവത്തോടടുക്കണം. ഇതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്, യേശു ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തി, തൻ്റെ മടിയിലല്ല തൻ്റെ മാറിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്, പിതാവിനെ വെളിപ്പെടുത്തുകയാണ്. ആ പിതാവിനെ വെളിപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സൺഷിപ്പ് വെളിപ്പെടുന്നത്. ആ സൺഷിപ്പ് വെളിപ്പെടുമ്പോഴാണ് ഇവർ തമ്മിൽ അടുക്കുന്നത്. ആ അനാഥനായ കുട്ടിയോട് പറയുകയാണ്, ഇതാണ് നിന്റെ അപ്പൻ എന്ന് പറയുന്നത് പോലെ കർത്താവ് നമുക്ക് ആ സ്വർഗീയ പിതാവിനെ വെളിപ്പെടുത്തി തരുമ്പോൾ ഇതാ സ്വർഗീയ പിതാവും ഈ മക്കളും തമ്മിൽ അടുക്കുകയാണ്. ആരിൽ? ക്രിസ്തുവിൽ അടുക്കുകയാണ്. അങ്ങനെ കർത്താവ് പറഞ്ഞു, പിതാവേ ഞാൻ അങ്ങിലും അങ്ങ് എന്നിലുമായിരിക്കുന്നത് പോലെ ഇവർ നമ്മിൽ ഒന്നായിത്തീരണം. അങ്ങനെ ക്രിസ്തുവിലൂടെ സ്വർഗവും ഭൂമിയും ഇതാ ദൈവവും മനുഷ്യരും ഒന്നായിത്തീരുകയാണ്. അതാണ് ലക്ഷ്യം. അല്ലാതെ കുറച്ച് ആരാധിപ്പിച്ച് ഇതാ ഇവിടെയുള്ളത് എന്തെങ്കിലും നൽകി സെമത്തേരിയിലേക്ക് ശരീരവും സോള് നരകത്തിലേക്ക് പോവുകയല്ല ലക്ഷ്യം എന്ന് മനസ്സിലാക്കുക. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഈ ദൈവിക വഴികൾ മനസ്സിലാക്കി ക്രിസ്തുവിനെ അനുഗമിച്ച് ഇതാ ആ ദൈവിക പദ്ധതിയുടെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ നമുക്ക് ദൈവത്തെ ശരണപ്പെടാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി, അങ്ങ് തുറന്നു തരുന്ന വചനത്തിനായി നന്ദി, ഈ ജനത്തിന്റെ ഹൃദയത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ ഇത് പ്രവേശിക്കാൻ അങ്ങ് ജനത്തിൻ്റെ ഹൃദയത്തെ തുറന്നു കൊടുക്കാണ്, തുറന്നു കൊടുക്കാണ് കർത്താവേ. അങ്ങയുടെ ഇഷ്ടങ്ങൾ അവിടെ നിറയട്ടെ, അങ്ങയുടെ ആത്മാവ് അതിനെ മൂടട്ടെ, അങ്ങയുടെ ചിന്തകൾ അങ്ങയുടെ ജനത്തിൻ്റെ ജീവിതത്തിന് ഫലമായി തീരുവാനായിട്ട് ഇടയാകട്ടെ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരിക. ജനത്തിൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ അങ്ങ് മഞ്ഞും മഴയും വായിച്ചാട്ടെ. സാന്റെ കൂട്ടായിരിക്കും ആ സ്തോത്രം, മഹത്വം എല്ലാം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ദൈവം അനുവദിക്കാൻ അടുത്ത സന്ദേശം വീണ്ടും കാണാം. പ്രൈസ് ദ ലോർഡ്.